الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. ഇമാം വഖീബുൽ ജറാഹ് റഹിമഹുള്ളയുടെ കിതാബു സുഹദ്, ഇതിലെ സഹീഹായ അസറുകളിൽ അടുത്ത ബാബ്, 29-ാമത്തെ ബാബ്, ബാബു ഫളുൽ ഫിഖ്. ഫിഖ്ഹിൻ്റെ ഫളുൽ, അതായത് ദീനി ഇൽമിൻ്റെ ഫളുൽ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസറുകളാണ്. حدثنا أسامة بن زيد عن محمد بن كعب القرظي قال قال معاوية على المنبر. മുആവിയ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അതൈത വലാ മുഅതിയ ലിമാ മനഅത. അല്ലാഹുവേ, നീ നൽകിയത് തടയാൻ വേണ്ടി ഒരാളുമില്ല, നീ തടഞ്ഞത് നൽകാൻ ഒരാൾക്ക് സാധിക്കുകയുമില്ല. വലാ യൻഫഉ ദൽ ജദ് മിൻകൽ ജദ്, ഒരു പരിശ്രമശാലിയുടെയും പരിശ്രമം നിന്റെ അടുക്കൽ യാതൊരു ഉപകാരപ്പെടുകയുമില്ല. മയ്യുരിദില്ലാഹ ബിഹി ഖൈറ യുഫഖിഹു ഫിദ്ദീൻ, ആർക്കാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിക്കുന്നത്, അവൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ ഫിഖ്ഹ് നൽകുന്നതാണ്. സമിഅ്തു ഹാഉലായിൽ കലിമാത്തി മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹാദൽ മിൻബർ. എന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ കലിമത്തുകൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ മിമ്പറിൽ നിന്ന് കേട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും നമസ്കാരത്തിന് ശേഷം, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇഅ്തിദാലിലെല്ലാം ദുആകളിൽ വരുന്ന ലഫ്ലുകളാണ്. നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്, നാം വിശ്വസിക്കുന്ന കാര്യമാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് എന്തെങ്കിലും നൽകാൻ ഉദ്ദേശിച്ചാൽ അത് തടയാൻ ഒരാൾക്കും സാധിക്കില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് എന്തെങ്കിലും തടഞ്ഞാൽ അത് നൽകാനും ഒരാൾക്കും സാധിക്കുകയില്ല. ഈ വിശ്വാസം ഒരാളുടെ ഉള്ളിൽ ഇറങ്ങിച്ചെല്ലാതെ അവൻ ഈമാനിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ പറ്റില്ല എന്ന് മറ്റു ചില ഹദീസുകൾ കാണാം. അതായത് അത് നമ്മൾ പൂർണ്ണമായി ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസമാണ്. എന്നിട്ട് നമ്മുടെ ഈ ബാബിലെ വിഷയം, മൈ യുരിദില്ലാഹു ബിഹി ഖൈറ യുഫഖിഹു ഫിദ്ദീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അവന് ദീനിൽ ഫിഖ് നൽകുന്നതാണ്. ഇതിൻ്റെ അർത്ഥം ദീനിൽ ഫിഖ്ഹുള്ള എല്ലാവർക്കും ഖൈറുണ്ട് എന്നല്ല, ദീനിൽ ഫിഖ്ഹുള്ള എല്ലാവർക്കും ഖൈറുണ്ട് എന്നല്ല, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അയാൾക്ക് എന്ത് നൽകും? ഫിഖ് നൽകുന്നതാണ് ഈ ഹദീസിന്റെ അർത്ഥം. പല ആളുകളും ഇത് ആ രീതിയിൽ മനസ്സിലാക്കാറുണ്ട്, ദീനി അറിവുള്ള എല്ലാവരിലും അല്ലെങ്കിൽ ദീനിൽ ഫിഖ്ഹുള്ള എല്ലാവരിലും ഖൈറുണ്ട്, ദീനിൽ അതിയായ ഫിഖ്ഹുള്ള ആളുകൾ ഷിർക്കിന്റെ പ്രചാരകരായിട്ടുണ്ട്, ബിദഅത്തിന്റെ ആളുകളായിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഖൈർ ഉദ്ദേശിച്ചാൽ അവർക്ക് ഫിഖ് നൽകും, അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു തആല ഖൈർ ഉദ്ദേശിച്ചില്ലെങ്കിൽ അവർക്ക് ഫിഖ് ഉണ്ടാവുകയുമില്ല എന്ന് പിന്നെ ഇതിന്റെ മഫ്ഹൂം മുഖാലഫ ആയിട്ടുള്ള മക്കൾ പറയാറുണ്ട്, ഈ ഹദീസിന്റെ എതിരായിട്ട് മനസ്സിലാക്കുന്ന കാര്യമായിട്ട്. ഏറ്റവും വലിയൊരു ഫിഖ് എന്ന് പറഞ്ഞ തൗഹീദാണ്. അത് ഉൾക്കൊള്ളാൻ സാധിക്കുക എന്ന് തന്നെ എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഖൈർ ഉദ്ദേശിച്ചു എന്ന്. പിന്നെ അതിൽ കൂടുതൽ അറിയാനും മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുക എന്നുള്ളത് ഖൈർ നൽകുന്നു എന്നതിന്റെ അർത്ഥമാണ്. മറ്റൊരു അസർ, ഹദ്ദസന അബുൽ മുഅ്തമർ യസീദ് ഇബ്നു തഹ്മാൻ അൻ ഇബ്നു സീരീൻ ഖാല കാന മുആവിയത്തു ലാ يتهم في الحديث على رسول الله صلى الله عليه وسلم. معاوية رضي الله عنه رسول الله عليه حديث ان വിഷയത്തിൽ ഒരു പിന്നെ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാറില്ല എന്നുള്ള നിലക്ക്. അത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, മുആവിയ റളിയല്ലാഹു അൻഹു ആരാണ്? കാതിബുൽ വഹി ആയിരുന്നു, വഹി രേഖപ്പെടുത്താറുള്ള സഹാബി ആയിരുന്നു. പല വിഭാഗങ്ങളും മുആവിയ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ അഹ്ലു സുന്നക്ക് എതിരായിട്ടുള്ള പലരും മുആവിയ റളിയല്ലാഹു അൻഹു മോശമായി ചിത്രീകരിക്കുകയും മുആവിയ റളിയല്ലാഹു അൻഹു വെറുക്കുകയും ചെയ്യുന്ന അവസ്ഥയൊക്കെ കാണാം. ഒരിക്കലും അങ്ങനെ പാടില്ല. മുആവിയ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങുന്ന വഹി രേഖപ്പെടുത്തിയിരുന്ന സഹാബിയാണ്. അതുകൊണ്ട് തന്നെ ആ സഹാബിക്ക് ഹദീസിൽ അതിയായ ഫിഖ് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാനാണ് ഈ അസറ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ദീനിൽ ഫിഖ് ഉണ്ടാവുക എന്നുള്ളത് അല്ലാഹു തആല നൽകുന്ന വലിയൊരു ഖൈറാണ്, വലിയൊരു നിഅമത്താണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ദീനിയായ സദസ്സുകളിൽ പങ്കെടുക്കുകയും ദീനിൽ ഇൽമ് നേടാൻ നമ്മൾ പരിശ്രമിക്കുകയും വേണം. അടുത്ത ബാബ്, ബാബ് അൽ ഇഖ്തിസാദ് ഫിൽ അമൽ. അമലിലെ ഇഖ്തിസാദ്, ഒരു മിതത്വം, പിന്നെ ഒരു മിതമായ നിലക്കുള്ള അമലിൽ ആ ഒരു മിതത്വം പാലിക്കുന്നത്, ഒരു നേരായ അവസ്ഥയിൽ ഉണ്ടാവുക എന്നുള്ളത്. ഇഖ്തിസാദിന്റെ ശരിയായ മലയാളമാക്കി ഓർമ്മ കിട്ടുന്നില്ല. ഹദ്ദസന സുഫിയാൻ അൻ മൻസൂർ ഖാല كانوا يستحبون الزيادة في العمل ويقرهون النقصان ويقولون شيء ديما من قامك لبدي بران كانوا يستحبون الزيادة في العمل من قامك العمل جيان كورد لأولي بولساي بكما إيرنو ويقرهون النقصان عمل الكورو ويرتنى لأولي بركوين جيد إيرنو ويقولون أولي بريما إيرنو شيء ديما ستيرا ما آيتلا قايرين لانادو هذا هو عمل الستيرا دين دائريكنا അങ്ങനെയാണ് പലർക്കും മനുഷ്യൻ്റെ ഒരു ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ തന്നെ അവന് എന്തെങ്കിലും ഒരു ആവേശം ഉണ്ടാവും പെട്ടെന്ന്. ആ ആവേശമുള്ള സമയത്ത് അവൻ ദിവസവും ഒരുപാട് ഖുർആൻ പാരായണം ചെയ്യും. ചിലപ്പോൾ കുറച്ച് ദിവസം അടുപ്പിച്ച് രാത്രി ധാരാളം നമസ്കരിക്കും. ചിലപ്പോൾ കുറേ നോമ്പ് നോൽക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയായിരിക്കും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശീലവും മുൻഗാമികളെ മനസ്സിലാക്കിയതും പ്രോത്സാഹിപ്പിച്ചതും നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ സ്ഥിരതയുണ്ടായിരിക്കണം. രീതി എന്താണ്? ഒരു കർമ്മം തുടങ്ങിയാൽ അത് സ്ഥിരമായി ചെയ്യാൻ അതിനുള്ള വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഒരു ആവേശമില്ലാതെ മെല്ലെ മെല്ലെ തുടങ്ങുക. അതായത് ഇപ്പോൾ ഒരാൾ ഖുർആൻ പാരായണം ചെയ്യാണ്, അപ്പോൾ അയാൾ ഖുർആൻ പാരായണം ചെയ്ത് ശീലമില്ല. അപ്പോൾ അയാൾ ആദ്യത്തെ ദിവസം തന്നെ ഒരു ജുസ് ഇരുന്ന് പാരായണം ചെയ്തു, ഞാൻ ഇന്നും ഒരു ജുസ് പാരായണം ചെയ്യുന്നുള്ള നിലയ്ക്ക് ഒരു ആവേശം കൊണ്ട് തുടങ്ങിയാൽ അദ്ദേഹത്തിന് സാധിക്കില്ല. കാരണം ശീലമില്ലാത്തൊരു കാര്യമാണ്. ഒന്നോ രണ്ടോ മൂന്നോ ദിവസം സാധിച്ചാലും പിന്നെ അതില്ലാതാവും. അപ്പൊ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞതുകൊണ്ട് ശീലമാക്കിയെടുക്കുക എന്നതാണ്. അപ്പോൾ ഒരു ദിവസം അര പേജോ ഒരു പേജോ എത്രയാണോ ഓതുന്നത്, മനുഷ്യന്റെ നഫ്സിനെ അതിൽ പിടിച്ചിരുത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മനുഷ്യന്റെ നഫ്സ് ഒതുങ്ങിക്കൂല, അങ്ങനെ ആവേശം കാണിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ആ അര പേജ് ഒരു പേജ് ദിവസവും പാരായണം ചെയ്ത് ശീലിച്ച് രണ്ട് പേജായി മൂന്ന് പേജായി അതൊരു ശീലമായി മാറും. അങ്ങനെയാണ് ഏത് കമലും, രാത്രി നമസ്കാരമാവട്ടെ സുന്നത്തായ നോമ്പുകളാവട്ടെ, അങ്ങനെയാണ് നമ്മൾ ശീലിക്കേണ്ടത്. അപ്പൊ സ്ഥിരതയുണ്ടായിരിക്കണം അമലിൽ. ഹദസ്ന ഷെയ്ഖ് ബിൻ ബനി ജഅഫർ ഖാല سمعت محمد بن المنكدر قال قال رسول الله صلى الله عليه وسلم ان هذا الدين متين فاوغلوا فيه بالرفق. رسول الله صلى الله عليه وسلم ഈ ദീൻ എന്ന് പറഞ്ഞാൽ നല്ല ദൃഢമായ ഉറപ്പുള്ള കാര്യമാണ്. فاوغلوا فيه بالرفق, നിങ്ങൾ അതിൽ ഇറങ്ങി ചെല്ലുമ്പോൾ റിഫ്കോട് കൂടിയിട്ട് ഇറങ്ങി ചെല്ലണം. അതായത് ആവേശം കാണിച്ച് ഇറങ്ങി ചെല്ലാതെ ഒരു റിഫ്കോട് കൂടിയിട്ട് വേണം അത് എടുക്കാൻ. ولا تبغضوا اليكم عباده الله, അള്ളാഹു സുബ്ഹാനഹു വതആല ഇബാദത്തുകൾ നിങ്ങൾക്കൊരു വെറുപ്പുണ്ടാക്കുന്ന ഭാരകമാകുന്ന അവസ്ഥ ഉണ്ടാകരുത്. അതായത് നമുക്ക് കഴിയാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് അത് നമുക്ക് നമ്മളെങ്ങനെയും അതൊക്കെ ചെയ്ത് നമ്മൾ അങ്ങനെ ഒരാളാണെന്ന് കാണിക്കാനൊക്കെ ശ്രമിച്ച് അതൊക്കെ അഭിനയിച്ചുണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല. അത് പിടുത്തം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നുമില്ലാത്ത ദീനോട് വെറുക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. ഇത്രയും ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും, അവർ ദീനിന്റെ ഒരു ആവേശത്തിൽ വലിയ ദീനിന്റെ ആളുകളായിട്ട് നടക്കും. അവർക്ക് എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ദീനിന്റെ ദർജകൾ അവർ അഭിനയിക്കാൻ തുടങ്ങും. ഞാൻ ഇന്ന ഇന്ന ദർജയിലുള്ള ആളാണെന്ന് അവർ സ്വയം അഭിനയിക്കാൻ തുടങ്ങും. പക്ഷേ അവർക്ക് അമലുകൊണ്ടുള്ള താക്കത്തോ അല്ലെങ്കിൽ ഈ എൽമിന്റെ അസലോ ഒന്നും ഉണ്ടാവില്ല. അതിൽ കെട്ടിപ്പടുക്കാതെ വെറും അഭിനയമായിട്ട് മാറും. അവർക്ക് അത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കില്ല. അതവരെ പിടിവിട്ടു പോയിട്ട് പിന്നെ ദീനിന്റെ ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന എത്ര ആളുകൾ നമുക്ക് കാണാം, നമ്മുടെ നാടുകളിൽ കാണാം. അള്ളാഹു തആല നമ്മുടെ ദീനിൽ ഉറപ്പിച്ചു നിർത്തട്ടെ. ഹദസന عيينة بن عبد الرحمن عن أبيه عن بريدة الأسلمي قال قال رسول الله صلى الله عليه وسلم عليكم هديا قاصدا فإنه من يشاد هذا الدين يغلبه. رسول الله بريان عليكم هديا قاصدا നിങ്ങൾക്ക് മിതത്തമായ ഒരു മധ്യമമായിട്ടുള്ള നിലക്കാണ് നിങ്ങൾക്ക് ദീൻ ഈ മാർഗനിർദ്ദേശനമുള്ളത്. ഫൈനഹു മയ്യുഷാദു ഹാദദ്ദീന യഗ്ലിബുഹു, ആരെങ്കിലും ഈ ദീനിലൊരു കടുപ്പം കാണിച്ചാൽ അത് അവന് മറികടക്കുന്ന അവസ്ഥയുണ്ടാവുക. അതിൽ അവൻ ദീനിൽ ഉറച്ചിരിക്കാൻ പറ്റില്ല, ദീൻ അവന് കൈവിട്ട് പോകുന്ന മറികടന്നു പോകുന്ന അവസ്ഥയുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ദീനിൽ ഒരു മുഅ്തദിലായിട്ടുള്ള ഒരു മിതത്വം നിറഞ്ഞൊരു അവസ്ഥ ഉണ്ടാകണം. ഏത് കാലഘട്ടത്തിലും നശിച്ച ആളുകൾ, ദീനിൽ നിന്ന് തെറ്റിയ ആളുകൾ ഒന്നെങ്കിൽ അവർ കൂടിപ്പോയിട്ടായിരിക്കും അല്ലെങ്കിൽ അവർ കുറഞ്ഞു പോയിട്ടായിരിക്കും. നമ്മൾ പ്രമാണങ്ങളോട് യോജിച്ച രീതിയിൽ സഹാബാക്കൾ മനസ്സിലാക്കിയതുപോലെ ദീനിനെ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് എടുത്തു ചാടിയ ആവേശത്തിലല്ലാതെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശീലമാക്കി കൊണ്ടുവരിക, അത് പ്രധാനപ്പെട്ട വിഷയമാണ്. ഒരു കാര്യം ശീലമാക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് അമലുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അങ്ങനെയായിരുന്നു. സ്ഥിരമായി ചെയ്യാനുള്ള അവസ്ഥയിൽ റസൂലുള്ളാഹ് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. മറ്റൊരു അസറ് ഹദ്ദസന സൗറു ശാമി അൻ ഖാലിദ് ഇബ്നു മഅദാൻ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ റഫീഖുൻ യുഹിബ്ബു റിഫ്ഖ വയുഅതി അലൈഹി മാ ലാ യുഅതി അലൽ ഉൻഫ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അല്ലാഹു തആല റഫീഖ റിഫ്ഖുള്ളവനാണ്, കൃപ കാണിക്കുന്നവനാണ്, കാരുണ്യം കാണിക്കുന്നവനാണ്. യുഹിബ്ബു റിഫ്ഖ്, ഏതൊരു വിഷയത്തിനും റിഫ്ക് ഉണ്ടെങ്കിൽ അത് കൂടുതൽ അലങ്കാരമായിട്ട് മാറുക ചെയ്യുക. റസൂലിന്റെ ഹദീസ് വന്നാൽ അതുകൊണ്ട് ഏത് കാര്യം ചെയ്യുമ്പോൾ ഒരു റിഫ്ക് ഉണ്ടാവണം, ഒരു കാര്യം ഒരു കൃപ ഉണ്ടാകണം. വയ്യൂറ്റി അലൈഹി മാലാ യൂറ്റി അല അൻഫ്, ആരെങ്കിലും ഞെരുക്കമാക്കാത്തവന്റെ മേലെ അത് ലഭിക്കുള്ളൂ. ഒരാൾ സ്വയം ദീനിനെ അങ്ങോട്ട് ഞെരുക്കമാക്കിയിട്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടാക്കി അവൻ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് കൊണ്ടെടുക്കാൻ പറ്റില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ സംഭവങ്ങൾ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ വരുമ്പോൾ സ്ത്രീകളുടെ ഭാഗത്ത് ഒരു കയറ് കെട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സഹാബി ആണെങ്കിൽ രാത്രി നിസ്കരിക്കുമ്പോൾ വിഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറങ്ങിട്ട് പോകാൻ പിടിച്ച് നിന്ന് നിസ്കരിക്കാനാണ്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾ അങ്ങനെ കഷ്ടപ്പെട്ട് നിസ്കരിക്കരുത്, ഉറക്കം വന്നാട്ട് ഉറങ്ങിയിട്ട് വേണം നിസ്കരിക്കാൻ, കഷ്ടപ്പെട്ട് നിസ്കരിക്കാൻ പാടില്ല. അതായത് ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കരുത്, ഉറക്കം വന്നിട്ട് അത്രയും പിടിച്ച് തൂങ്ങി നിന്നിട്ടും നിസ്കരിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ കഷ്ടപ്പെടുക, അത് നിങ്ങൾക്ക് എന്തുണ്ടാക്കും? ദീനോട് വെറുപ്പുണ്ടാക്കും. അള്ളാഹു തആല ഒരു അമല് ചെയ്യാൻ അടിമ വെറുക്കാത്തോടത്തോളം കാലം അള്ളാഹ് തിരിച്ചും വെറുപ്പുണ്ടാക്കില്ല. അതായത് നമുക്ക് ആസ്വദിച്ചിട്ട് അതിന്റെ ആനന്ദം കണ്ടെത്തിയിട്ട് ചെയ്യണം. അതായത് ഒരു പരിധി വിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ, കുറച്ച് ത്യാഗം ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു രാത്രി അമസ്കരിക്കാൻ എണീക്കണമെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഉറങ്ങുക, അതല്ല പറയണത്. അതിനേക്കാൾ പരിധി വിട്ടിട്ട് ആ കയറ് പിടിച്ച് തൂങ്ങി നിസ്കരിക്കുന്ന അവസ്ഥ, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ഒരു മിതത്വം നിറഞ്ഞ നിലക്കാണ് നാം ചെയ്യേണ്ടത്. അതിനെന്ത് വേണം? പരിശീലിച്ചുകൊണ്ട് ആ കൂടുതൽ കർമ്മങ്ങൾ ചെയ്യാൻ നമ്മൾ നഫ്സിനെ പരിശീലിപ്പിക്കണം. കുറഞ്ഞതിൽ തുടങ്ങി തുടങ്ങി തുടങ്ങി. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രീതി നോക്ക്, രാത്രി നമസ്കാരത്തിന് റസൂൽ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് റക്അത്ത് ലഘുവായി നിസ്കരിക്കും. കാരണം ഉറക്കത്തിന് എഴുന്നേറ്റ് തന്നെ സുദീർഘമായി നിസ്കരിക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, ലഘുവായി നിസ്കരിച്ച് ശരീരത്തിനെ പരിശീലിപ്പിക്കുന്ന അവസ്ഥ. ഇനി സുബീഹിന്റെ മുമ്പത്തെ രണ്ട് റക്അത്ത് സുന്നത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതാണ്, റസൂലുള്ള വേഗത്തിലാണ് നിസ്കരിച്ചിരുന്നത്. ഫാത്തിഹ മുഴുവൻ പാരായണം ചെയ്തിരുന്നോ എന്നെ എനിക്ക് സംശയമായിരുന്നു. കാരണം ഒരാൾ രാവിലെ ആദ്യം സുബ്ഹയാണ് തുടങ്ങുന്നതെങ്കിൽ അതിനുമുമ്പ് ആ ഫജറിന്റെ മുമ്പുള്ള സുന്നത്ത് നമസ്കരിച്ച് ശരീരത്തിനെയും മനസ്സിനെയും നമസ്കാരത്തിന് വേണ്ടി ഒരുക്കുകയാണ്. അപ്പോൾ ലഘുവായ രീതിയിൽ ആണ് റസൂലുള്ളാഹി തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഇബാദത്തുകൾ, അത് ശീലമാക്കണം സ്ഥിരമാക്കണം എന്നുള്ളതിനാണ് മറ്റൊരു അസർ. حدثنا سفيان عن ابي اسحاق عن ابي سلمة ابن عبد الرحمن عن ام سلمة قالت ام سلمة رضي الله عنها رسول الله صلى الله عليه وسلم بطني كان احب العمل الى رسول الله صلى الله عليه وسلم الدائم وان قل. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മങ്ങൾ എന്നുള്ളത് സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ്. അത് എത്ര ചെറുതാണെങ്കിലും എത്ര കുറവാണെങ്കിലും അത് സ്ഥിരമായി ചെയ്യുന്നതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഷ്ടമുള്ളത്. റസൂലുള്ളാഹിന്റെ സുന്നത്ത് അതാണ്. അതുകൊണ്ട് ഒരു ദിവസം ഒരാൾ രാത്രി 11 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ നിസ്കരിക്കാതിരിക്കുക, പിന്നെ ഒരു ദിവസം വീണ്ടും ഒരു 11, പിന്നെ ഒരു ദിവസം നിസ്കാരമല്ല, അങ്ങനെയല്ല. ദിവസം ഒരു രണ്ടോ മൂന്നോ എത്ര അവന് സാധിക്കുന്നത്, അത് സ്ഥിരമായിട്ട് അവന് ചെയ്യാൻ സാധിച്ചാൽ മറ്റേയാളേക്കാൾ ഉത്തമനവൻ തന്നെയാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് അതാണ്. അതുകൊണ്ട് നമ്മൾ സ്ഥിരമായി കർമ്മങ്ങളിൽ തുടങ്ങിയാൽ അത് നമുക്ക് നിലനിർത്താൻ സാധിക്കും. പ്രത്യേകിച്ച് യുവാക്കളിലൊക്കെ കാണുന്ന വലിയൊരു അപകടമാണത്. കാരണം അവര് എന്തെങ്കിലും ഒരു ദർസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നെ വാളോ കേട്ടിട്ട് ചിലപ്പോൾ ഇതുപോലെയുള്ള അമലുകൾ, രാത്രി നമസ്കാരം തന്നെ എടുക്കാം, ആവേശത്തിൽ ഇനി മുതൽ ഞാൻ ഇന്നും നമസ്കരിക്കും, ആ നിലക്ക് 11 റക്അത്ത് തുടങ്ങും. അവർക്ക് സിനിമ കൊണ്ടു നടക്കാൻ പറ്റില്ല. ഈ ഒരു 10-20 വർഷത്തിന് ശേഷം നമുക്ക് 11 റക്അത്ത് സ്ഥിരമായിട്ട് നിസ്കരിക്കുന്ന ഒരു അവസ്ഥയിൽ എത്തണമെങ്കിൽ ഇന്ന് 2 റക്അത്ത് നിസ്കരിച്ചു തുടങ്ങണം. അത് പിന്നെ ശീലാവണം, അത് നഷ്ടപ്പെടുന്നില്ല എന്നുള്ള നിലക്ക് പിന്നെ ഒരു 2 റക്അത്ത് വർദ്ധിപ്പിക്കുക, പിന്നെ ഒരു 2 റക്അത്ത് വർദ്ധിപ്പിക്കുക. അങ്ങനെ വേണം നമ്മൾ അതിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു വരാൻ. അത് ചിലപ്പോൾ ഒരു 2 റക്അത്ത് ഒരു വർഷം മൊത്തം നിസ്കരിക്കേണ്ടി വരും. പക്ഷെ അതിൽ ക്ഷമ അവലംബിച്ചാൽ അവന് പിൽക്കാലത്ത് വളരെ നല്ല രീതിയിൽ ധാരാളം ചെയ്യാൻ സാധിക്കും. മറ്റുള്ളവരെ നോക്കേണ്ട അവസ്ഥയല്ല. മറ്റുള്ളവർ ചിലപ്പോൾ തുടക്കത്തിൽ ചെയ്യും, പിന്നെ അവർ ചെയ്യാതിരിക്കുന്ന അവസ്ഥയായിരിക്കും. അപ്പൊ ഈ ബാബിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം, നാം ചെയ്യുന്ന കർമ്മങ്ങളിൽ സ്ഥിരതയുണ്ടായിരിക്കണം. ഒരു കർമ്മം തുടങ്ങുന്നുണ്ടെങ്കിൽ സ്ഥിരമായി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നാം തുടങ്ങേണ്ടത്. അതായത് കർമ്മം തുടങ്ങാതിരിക്കാനുള്ളതല്ല, തുടങ്ങുന്നത് എങ്ങനെ തുടങ്ങണം എന്നുള്ള വിഷയമാണ് പറയുന്നത്. ബാബു മുഹാസബത്തുർ റജുലി നഫ്സ് വൽ ഇൻസാഫു മിൻ നഫ്സിഹി. ഒരുത്തൻ തന്റെ നഫ്സിനെ വിചാരണ ചെയ്യുക, അതുപോലെ തന്നെ നഫ്സിന്റെ കാര്യങ്ങൾ ഒരു പിന്നെ നീതിപൂർവ്വമാക്കണം എന്നുള്ള ബാബു. حدثنا جعفر بن برقان عن ميمون بن مهران قال لا يكون الرجل تقيا حتى يحاسب نفسه محاسبة شريكه وحتى يعلم من أين ملبسه ومطعمه ومشربه. ميمون بن مهران رحمه الله പറയുകയാണ്, لا يكون الرجل تقيا, ഒരാളും അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവനാവുകയില്ല. حتى يحاسب نفسه محاسبة شريكه, ഒരു പങ്കുകാരി പരസ്പരം പിന്നെ എന്താ പറയുക, വിചാരണ ചെയ്യുന്ന പോലെ, പരിശോധിക്കുന്ന പോലെ സ്വന്തം നഫ്സിനെ അവൻ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ഒരു നമ്മളൊരു ബിസിനസ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ അതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുക, നമ്മള് ശരിക്ക് അത് ശരിയാണോ എന്നുള്ള നിലക്കൊക്കെ നോക്കും. അതുപോലെ അവന്റെ നഫ്സിന്റെ അവന്റെ സ്വന്തം അവസ്ഥ എന്താണെന്ന് അവൻ പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. ഏതുവരെ അവന്റെ വസ്ത്രവും അവന്റെ ഭക്ഷണവും അവന്റെ പാനീയങ്ങളും ഇതെല്ലാം എവിടുന്നാണ് എന്താണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്ന, ഹലാലാണോ ഹറാമാണോ എന്ന് കൃത്യമായി പരിശോധിക്കുന്ന അവസ്ഥയിൽ പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നവരെ, അതായത് ആത്മവിചാരണ മുഹാസബത്തുൻ നഫ്സ് അതുണ്ടായിരിക്കണം. വളരെ വലിയൊരു ഗുണമാണ്. പലപ്പോഴും ഉലമാക്കളെല്ലാം അമാലുൽ ഖുലൂബ് കൽബിന്റെ പ്രവർത്തനത്തിലൊക്കെ ഒന്നാമതായിട്ട് എണ്ണുന്ന കാര്യമാണ് മുഹാസബത്തുൻ നഫ്സ്. അതുള്ള ആൾക്ക് മാത്രമാണ് അവന്റെ കുറവ് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ ദിവസവും ഞാൻ എന്താണ് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തിട്ടുള്ളത്, എന്താണ് എന്റെ പാപങ്ങളുടെ അവസ്ഥ, എന്താണ് എന്റെ ദീനിന്റെ അവസ്ഥ, എന്താണ് എന്റെ ഈമാനിന്റെ അവസ്ഥ, ഇത് ആത്മപരിശോധന നടത്തുന്നവന് മാത്രമേ അതിൽ എന്തെങ്കിലും ഒരു പുരോഗതി ഉണ്ടാകാൻ പറ്റുള്ളൂ. അല്ലാതെ അതിൽ തിരിഞ്ഞു വെക്കാത്ത ആൾക്ക് ഒരു പുരോഗതിയും ഉണ്ടാവില്ല. حدثنا الأعمش عن سالم بن أبي الجعد عن أبي كبش الأنماري قال قال رسول الله صلى الله عليه وسلم مثل هذه الأمة مثل أربعة نفر. رسول الله പറയാണ് ഈ ഉമ്മത്തിനെ, ഈ ഉമ്മത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ നാല് കൂട്ടരെ പോലെയാണ്. ഈ ഉമ്മത്ത് നാല് കൂട്ടരായിട്ടാണ് ഉണ്ടാവുക. ഒന്നാമത്തേത്, رجل آتاه الله مالا وعلما فهو يعمل بعلمه في ماله ينفقه في حقه. رجل آتاه الله مالا وعلما, ഒരു വ്യക്തി അവൻ അള്ളാഹു സുബ്ഹാനഹു വതആല സമ്പത്ത് നൽകുന്നുണ്ട്, ഒരു അള്ളാഹു തആല ഇൽമു നൽകുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ഷറഫ് നൽകപ്പെടുന്ന, ശ്രേഷ്ഠത നൽകപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ് സമ്പത്തും ഇൽമും. എല്ലാ കാലഘട്ടത്തിലും ജനങ്ങൾക്കിടയിൽ സ്ഥാനമുണ്ടാകുന്ന രണ്ട് കാര്യങ്ങൾ സമ്പത്തും അതുപോലെ തന്നെ ഇൽമുമാണ്. ഈ രണ്ടത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഷറഫ് ഉണ്ടാവുക. അപ്പൊ ഈ രണ്ടെണ്ണം നൽകി. ഫഹുവ യഅമലു ബിഇൽമിഹി ഫീ മാലിഹി, അവന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ അവൻ അവന്റെ സമ്പത്തിൽ പ്രവർത്തിച്ചു. യുൻഫിഖുഹു ഫീ ഹഖിഹി, അതിന്റെ ഏറ്റവും അവകാശമായ നിലക്ക് ചെലവഴിച്ചു. അവന് ബാധ്യതയുള്ള അള്ളാഹുവിനോടുള്ള ബാധ്യത, നിർബന്ധ ബാധ്യത, അതല്ലാത്ത രീതിയിൽ അവൻ ചെലവഴിച്ചു. ഒന്നാമത്തെ വ്യക്തി അങ്ങനെയാണ്. രണ്ടാമത്തെ വ്യക്തി, വറജുലുൻ ആതാഹുല്ലാഹു ഇൽമൻ വലം യുഅതിഹി മാല, രണ്ടാമത്തെ വ്യക്തി അയാൾക്ക് ഇൽമു നൽകപ്പെട്ടിട്ടുണ്ട് പക്ഷെ അള്ളാഹു തആല സമ്പത്ത് നൽകിയിട്ടില്ല. ഫഹുവ യഖൂൽ, അവൻ പറയും, ലൗകാനലി മിസ്ലു മാലി ഹാദാ അമിൽതു ഫീഹി മിസ്ലല്ലദീ യഅമൽ, എനിക്ക് അതുപോലെ, അവൻ പറയും, എനിക്ക് അതുപോലെ സമ്പത്ത് ലഭിച്ചിരുന്നെങ്കിൽ ഞാൻ ഇന്നാലിന്ന പോലെ അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കുമെന്ന് അയാൾ പറയും. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുമാ ഫിൽ അജ്രി സവാ, ഈ രണ്ടാളുകൾ പ്രതിഫലത്തിൽ ഒരുപോലെയാണ്. ഒന്നാമത്തെ ആൾക്ക് സമ്പത്തും ഇൽമുണ്ട്, അയാൾ ഇൽമിന്റെ അടിസ്ഥാനത്തിൽ സമ്പത്ത് ചെലവഴിച്ചു. രണ്ടാമത്തെ ആൾക്ക് സമ്പത്തുണ്ട്, അല്ലെ ഇൽമുണ്ട് സമ്പത്തില്ല, പക്ഷെ അയാൾ എന്ത് നിയത്ത് വെക്കുന്നുണ്ട്, സമ്പത്തുണ്ടായിരുന്നെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എങ്ങനെയൊക്കെ ചെലവഴിക്കുമായിരുന്നു. പ്രതിഫലം ഈ രണ്ടുപേർക്കും ഒരുപോലെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വറജിലും ആതാഹുല്ലാഹു മാലൻ, മൂന്നാമത്തെ ആള് ഒരാൾക്ക് സമ്പത്ത് നൽകപ്പെട്ടിട്ടുണ്ട്, വലം യുഅതിഹി ഇൽമ, അവന് ഇൽമു നൽകപ്പെട്ടിട്ടില്ല. ഫഹുവ യഖ്ബിതു ഫീ മാലിഹി യുൻഫിഖു ഫീ ഗൈരി ഹഖി, അവനിങ്ങനെ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുകയും അവൻ ചെലവഴിക്കുന്നത് അനാവശ്യമായ രീതിക്ക്, ഹക്കല്ലാത്ത രീതിക്കാണ് അവൻ ചെലവഴിക്കുന്നത്. നാലാമത്തെ വ്യക്തി, വറജുലുൻ ലം യുഅതിഹി മാലൻ വലാ ഇൽമൻ, നാലാമത്തെ വ്യക്തി സമ്പത്തുമില്ല ഇൽമുമില്ല. فهو يقول, അവൻ പറയും, ലവ് കാൻ ലി മിസ്ലു മാലി ഹാദാ അമിൽതു ഫീഹി മിസ്ലല്ലദീ അമൽ, എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്നാലിന്ന പോലൊക്കെ തോന്നിവാസവും അനാവശ്യമായി ചെയ്ത് ജീവിക്കുമെന്ന് അവൻ പറയും. അവന്റെ നിയത്ത് അതാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുമാ ഫിൽ വിസ്രി സവാ, കുറ്റത്തിന്റെ വിഷയത്തിൽ ഈ രണ്ടുപേരും ഒരുപോലെയാണ്. ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നൽകുന്നതാണ്, പ്രത്യേകിച്ച് നിയത്തിന്റെ വിഷയത്തിൽ. നമ്മുടെ ഒരു മുഅ്മിനിന്റെ കർമ്മത്തിനേക്കാൾ വലുതാണ് അവന്റെ നിയത്ത്. അവന്റെ നിയത്ത് കൊണ്ട് അവന് വലിയ സ്ഥാനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും, വലിയ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, നിയത്ത് എന്ന് പറഞ്ഞാൽ ഉലമാക്കളുടെ കച്ചവടമാണ്. പലപ്പോഴും പണ്ഡിതന്മാർക്ക് അറിയാം ഒരു വിഷയത്തിൽ എന്താണ് ശരിയായ കൂടുതൽ നേട്ടം ലഭിക്കാൻ സാധിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പത്നിക്ക് പഠിപ്പിച്ചു കൊടുത്തത് ജുവൈറിയ റളിയല്ലാഹു അൻഹാ എന്ന ഓർമ്മ. ആ രാവിലെ ഫജർ കഴിഞ്ഞ് ദുഹ സമയം വരെയും പത്നി പിന്നെ ദുഹ നമസ്കാരത്തിന് വരുമ്പോഴും റസൂലുള്ളാഹിന്റെ പത്നി അവിടെ നിന്ന് ദിക്കറിലാണ്. അപ്പോ റസൂൽ പിന്നെ എന്താണ് ഇത്രയും ദിക്കറിലായിരുന്നു? അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിനക്ക് സുബ്ഹാനല്ലാഹി വബിഹംദി അദദ ഖൽഖി വറിദാ നഫ്സി വസീനത്ത് അർശി മിദാദ കലിമാത്തി, ഈ ദിക്കർ മൂന്ന് തവണ ചൊല്ലിയിരുന്നെങ്കിൽ ഇത്ര ചൊല്ലിയതിന് പകരമായിരിക്കുമല്ലോ എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ എന്താണ്, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു ഫിഖ്, റസൂലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയാറുണ്ട്, ഇൽമുള്ളവർക്ക് കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ പ്രതിഫലം എങ്ങനെ നേടാമെന്ന് അറിയിട്ടു.
ഒരു ആബിദ് ചിലപ്പോ കുറേ കർമ്മം ചെയ്തിട്ടാ കിട്ടുന്ന പ്രതിഫലം ഒരു ആലിമിന് അവന്റെ ഇൽമിന്റെ അടിസ്ഥാനത്തിലും നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലും കുറഞ്ഞ സമയം കൊണ്ട് ആ പ്രതിഫലം നേടിയെടുക്കാൻ സാധിക്കും. അതാണ് ഇൽമിന്റെ ഫൗൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്ക്, സമ്പത്ത് ഇല്ലാത്ത ഇൽമുള്ള ഒരാൾ അവൻ സമ്പത്ത് ഉണ്ടെങ്കിൽ ഇന്നാലിന്ന ചെയ്യുമെന്നുള്ള നിയ്യത്ത് വെച്ചിട്ട് ആ പ്രതിഫലം നേടിയെടുക്കുകയാണ്. സമ്പത്ത് ഇല്ലാത്ത ഇൽമില്ലാത്ത ആൾ സമ്പത്തുണ്ടെങ്കിൽ ഞാൻ ഇന്ന പോലൊക്കെ മോശമായി ചെലവഴിക്കുന്നുള്ള കുറ്റം വാങ്ങിയെടുക്കുകയാണ്. അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് നമ്മുടെ നിയ്യത്തുകൾ നമ്മൾ പരിശോധിക്കണം. നമ്മുടെ സ്വന്തം നിയ്യത്ത് ഏത് സമയവും തജ്ദീദു നിയ്യ എന്ന് പറയും, നിയ്യത്ത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ നമ്മൾ ഇവിടെ ഇഴ്തികാഫിന് ഇരിക്കുകയാണ്, കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മുടെ നിയ്യത്ത് ഇങ്ങനെ മാറാൻ തുടങ്ങും. നിയ്യത്ത് മാറാന്ന് പറഞ്ഞാൽ ഏതൊരു നിയ്യത്തിലാണ് നമ്മൾ വന്നത്? അള്ളാഹുമായിട്ടൊരു ഹുൽവത്ത്, അള്ളാഹുമായിട്ടൊരു ഉൻസ്, അതിനു വേണ്ടിയിട്ട് കൂടുതൽ ഇബാദത്ത്, ദിക്ര്, ഇതിനു വേണ്ടി വരുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുണ്ടാവും? അതിനൊരു മാറ്റം ഉണ്ടാവാൻ തുടങ്ങും, നമ്മുടെ നിയ്യത്ത് മാറാൻ തുടങ്ങും. അപ്പൊ ഏത് സമയത്തും തജ്ദീദു നിയ്യ, നിയ്യത്ത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. ഞാൻ എന്താണ് എന്റെ ഉദ്ദേശം, എന്താണ് ഞാൻ എന്തിനാണ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ എന്തിനാണ്, ആ നിയ്യത്ത് പുതുക്കിക്കൊണ്ടേയിരിക്കണം. അത് മരണം വരെ നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്. അടുത്തൊരു അസർ, حدثنا سفيان عن ابي اسحاق عن سيره بن زفر العيسي عن عمار بن ياسر قال ثلاث من جمعهن جمع الايمان. عمار بن ياسر رضي الله عنه പറയാണ്, മൂന്ന് കാര്യങ്ങൾ ആരാണ് ഒരുമിച്ച് കൂട്ടുന്നത്? അവൻ ഈമാനിനെ ഒരുമിച്ച് കൂട്ടി. അൽ ഇൻസാഫു ബി നഫ്സിഹി, അവന്റെ നഫ്സിൽ ഉണ്ടാവുന്ന ഒരു പിന്നെ അദൽ, അല്ലെങ്കിൽ അവന് ഒരു കൃത്യമായ നിലയ്ക്ക് ഒരു വക്രത ഇല്ലാത്ത അവസ്ഥ. വൽ ഇൻഫാഖു മിനൽ ഇഖ്ദാർ, അവന്റെ ഞെരുക്കത്തിന്റെ അവസ്ഥയിലും അവൻ ചെലവഴിക്കുന്നു, അവന് നിർബന്ധമായിട്ടുള്ള കൊടുക്കേണ്ട ചെലവഴിക്കലെല്ലാം നടത്തുന്നുണ്ട്. വബദലു സലാമിലിൽ ആലം, ആളുകളോട് അവൻ സലാം പറയുന്നുണ്ട്. ഈ മൂന്ന് കാര്യങ്ങൾ ഒരാൾ ഒരുമിച്ച് കൂട്ടിയാൽ അവൻ ഈമാനിനെ ഒരുമിച്ച് കൂട്ടി. കാരണം ഒരു മനുഷ്യൻ ഉണ്ടാവുന്ന ഒരു ഗുണമാണ് സ്വന്തത്തിലെ വക്രതകളെല്ലാം ഒഴിവാക്കി നല്ല ശുദ്ധമായിട്ടുള്ള അവസ്ഥയിൽ ഉണ്ടാവുക അവന്റെ ചിന്തകൾ എന്നുള്ളത്. രണ്ടാമത്തേത്, അവന് നിർബന്ധമായി ചെലവഴിക്കേണ്ട കാര്യങ്ങൾ അത് അവന്റെ ഞെരുക്കത്തിലാണെങ്കിലും ഉള്ളതുപോലെ ചെലവഴിക്കുന്ന അവസ്ഥ, അതൊരു ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ്, അത് അവൻ ചെയ്യേണ്ട കടമയാണ്. അതുപോലെ തന്നെ ആളുകളോട് സലാം പറയുക, സലാമിന്റെ ഫൗൽ നമുക്കറിയാം, ഇത് ഈമാനിന്റെ ലക്ഷണമായിട്ട് അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. حدثنا الأعمش عن زيد بن وهب الجهني عن عبد الرحمن بن عبد الرب القعبة عن عبد الله بن عمرو قال قال رسول الله صلى الله عليه وسلم من أحب أن يزحزح عن النار ويدخل الجنة فلتدركه منيته وهو يؤمن بالله واليوم الآخر ويأتي إلى الناس ما يحب أن يؤتى إليه. رسول الله صلى الله عليه وسلم قال من أحب അന് യുസഹ്സഹ അനിൽ നാർ വയദ്ഖൽ അൽ ജന്ന, ഭയങ്കര പിന്നെ നമ്മൾ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു ഹദീസാണ്. ആരാണോ നരകത്തിൽ നിന്ന് അകറ്റണമെന്നും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടണമെന്നും ഇഷ്ടപ്പെടുന്നത്, ആഗ്രഹിക്കുന്നത്, ഫൽതുദ്രിഖു മനിയത്തുഹു, അവനവന്റെ മരണത്തെ കണ്ടുമുട്ടട്ടെ, മനിയത്ത് പറഞ്ഞ മരണം, മരണത്തെ കണ്ടുമുട്ടട്ടെ, വഹുവ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവൻ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന അവസ്ഥയിലായിക്കൊണ്ട്. അതായത് ഏത് സമയത്തും അവന്റെ ഈമാനിന്റെ അവസ്ഥ പരിശോധിച്ച്, മരണപ്പെടാൻ നമുക്കറിയില്ല, മരണപ്പെടാന്ന് അറിയില്ല, അപ്പൊ മരണത്തെ കണ്ടുമുട്ടുമ്പോ ഈമാനോട് കൂടിയിട്ട് മരണം മരിക്കണം എന്ന് പറഞ്ഞാൽ, ഏത് സമയത്തും സ്വന്തം ഈമാനിന്റെ അവസ്ഥ പരിശോധിച്ചു കൊണ്ടേക്കണം. പലപ്പോഴും സലഫുകളൊക്കെ നമുക്ക് കാണാം, അവര് പരസ്പരം കാണുമ്പോഴും സംസാരിക്കുമ്പോഴുള്ള ചോദ്യങ്ങളൊക്കെ, എന്താണ് ഈമാനിന്റെ അവസ്ഥ, എന്താണ് ഈമാനിന്റെ അവസ്ഥ, അല്ലെങ്കിൽ നമുക്കൊന്ന് കുറച്ചു നേരം ഒരുമിച്ചിരിക്കാം, വല്ല മീൻസ് കുറച്ചു നേരം നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കാം, നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാം, അത് എന്താണ് ഈമാനിന്റെ അവസ്ഥ, ഇതാണ് ചോദ്യം ഉണ്ടായിരുന്നു. നമ്മൾ നമ്മളൊരു സുഹൃത്തിനോട് കണ്ടിട്ട് എന്താണ് ഈമാനിന്റെ അവസ്ഥ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ടോ? ഈമാനിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. നമ്മുടെ പ്രധാനം, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും, കച്ചവടം എങ്ങനെ പോകുന്നുണ്ട്, വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം, മറ്റേ വീടുപണി എന്തായി, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായി. അപ്പൊ ഈമാനിന്റെ അവസ്ഥ നമ്മൾ ചോദിക്കണം, എന്താണ് എന്റെ ഈമാനിന്റെ അവസ്ഥ, അതൊരു ശക്തമായിട്ടുള്ള അവസ്ഥയിലായിട്ട് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടോ. നമുക്കാണ് മുൻഗാമികള് സലഫകള് ചിലവർ പിന്നെന്താണ് മറ്റൊരാളോട് എന്താണ് ഇതിന്റെ ഈമാന്റെ അവസ്ഥ വെച്ച് അതേ മറുപടി ഒരു പാപങ്ങൾ കൊണ്ട് പൊളിഞ്ഞു പോകുന്നു, ഇസ്തിഗ്ഫാർ കൊണ്ട് ഞാൻ തിരിച്ച് പണിതുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഈമാനുമായിട്ടുള്ള ചർച്ച ഒരുപാട് ഉണ്ടായിരുന്നു അവരുടെ ഇടയിൽ. നമുക്ക് ഈമാനിനെ കുറിച്ചുള്ള സംസാരങ്ങൾ കുറവാണ്, നമ്മൾ ഒരുമിച്ചിരുന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള സംസാരം കുറവാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ എന്തെങ്കിലും സിഫത്തുകളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങളെ സംബന്ധിച്ച്, അതിന്റെ ആശയങ്ങളെ സംബന്ധിച്ച് പരസ്പരം ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ പരലോകത്ത് അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിലെ വിഭവങ്ങളെ കുറിച്ച് പരസ്പരം ഒന്ന് ചിന്തിച്ച് സംസാരിക്കുക, നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ചിട്ട് ആലോചിക്കുക, അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ കർമ്മങ്ങളിൽ മുന്നിടാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ചിന്ത വളരെ കുറവ്. നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ചാൽ മതി, നമ്മളൊരു മൂന്നാലഞ്ച് ആൾക്കാർ ഒരുമിച്ച് കൂടിയിട്ട് സംസാരിക്കുമ്പോൾ എത്രത്തോളം അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുകളെ സംബന്ധിച്ചും ദീനിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പറഞ്ഞത്, ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നത് അവൻ മരണത്തെ കണ്ടുമുട്ടുന്നത് ഈമാനോട് കൂടിയായിരിക്കണം. ഏത് സമയത്ത് അവൻ ഈമാനെ പരിശോധിച്ചുകൊണ്ടിരിക്കണം. ഇത് ജനങ്ങളോടുള്ള ഒരു നല്ല സ്വഭാവ ഗുണമാണ്. വയ്യത്തി ഇലന്നാസ്, അവൻ ജനങ്ങളിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എന്തെങ്കിലും കൊണ്ടുവരട്ടെ. മാ യുഹിബ്ബു അയ്യുത്താ ഇലൈഹി, അവനോട് എങ്ങനെയാണോ പെരുമാറപ്പെടേണ്ടത് അതുപോലെ, ജനങ്ങളോട് അവൻ പെരുമാറേണ്ടത് അവനോട് എങ്ങനെ പെരുമാറാനാണോ അവൻ ഇഷ്ടപ്പെടുന്നത് അതുപോലെ ആയിരിക്കണം. ജനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വലിയ ഒരു സ്വഭാവ ഗുണമാണത്. നമ്മൾ ജനങ്ങളോട് പെരുമാറുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഈ ആളുകൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും, നാം ഇടപെടുന്ന ആളുകളുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് ചിന്തിച്ചിട്ട് വേണം. അങ്ങനെ ജനങ്ങൾ നമ്മളോട് പെരുമാറാൻ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മളും പെരുമാറിയാൽ അതിൻ്റെ നേട്ടമായിട്ട് പറഞ്ഞത് ഈ കാര്യങ്ങളാണ്. ഈമാനും ഇതും ഉണ്ടെങ്കിൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാനും. മറ്റൊരു അസർ, ഹദ്ദസന ഉയൈന ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ജൗശൻ അൽഅഫാനി അൻ അബീഹി അൻ അബി ബക്ര ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ ദംബിൻ അജ്ദറു അൻ യുഅജ്ജില അല്ലാഹു ലിസാഹിബിഹി العقوبة في الدنيا مع ما يدخر له في الآخرة من البغي وقطيعة الرحم. റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ മിൻ ദംബിൻ, ഒരു പാപവുമില്ല, അജ്ദറു അയ്യ അയ്യുഅജ്ജില അല്ലാഹു ലിസാഹിബിഹി അൽഉഖൂബ, അവൻ ചെയ്ത പാപത്തിന്റെ കാരണത്താൽ എത്രയും പെട്ടെന്ന് ശിക്ഷ നൽകപ്പെടാൻ യോഗ്യമായിട്ടുള്ള ഒരു പാപവുമില്ല. ഫിദ്ദുനിയ, ദുനിയാവിൽ, മഅമാ യദ്ദഖിറുഹു ഫിൽ ആഖിറ, ദുനിയാവിൽ ശിക്ഷ കൊടുക്കുന്നതിന്റെ ഒപ്പം പരലോകത്തേക്ക് ശിക്ഷ ഒരുക്കി വെക്കുകയും ചെയ്യും. ആ രണ്ട് പാപങ്ങൾ, മിനൽ ബഗി വഖതീഅത്തിർ റഹീം, ഒന്ന് ബഗി അതിക്രമമാണ്, വേറൊരാളുടെ മേലെ ഉൽമ ചെയ്യുന്ന അതിക്രമം ചെയ്തിട്ട് അയാളെ ഉപദ്രവിക്കുന്ന അവസ്ഥ, രണ്ട് ഖതീഅത്തുർ റഹീം, കുടുംബ ബന്ധം മുറിക്കുന്ന അവസ്ഥ. ഈ രണ്ട് കാര്യങ്ങൾക്ക് ദുനിയാവിൽ വെച്ച് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ലഭിക്കും, നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. കുടുംബബന്ധം പറഞ്ഞാൽ നമ്മുടെ ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ സഹോദരങ്ങളാവട്ടെ അവരുമായി ബന്ധം, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, അവരോട് ഉമ്മാനോടൊക്കെ എന്തെങ്കിലും നമ്മൾ തെറ്റായ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മൾ ദുനിയാവിൽ തന്നെ പെട്ടെന്ന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കുടുംബബന്ധം മുറിക്കൽ, അതുപോലെ തന്നെ അതിക്രമിക്കൽ, ഒരാൾ നമ്മൾ അതിക്രമിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകം അറിയാം, ദഅവത്തുൽ മദ്ലൂം, അവൻ്റെ ദുആ സ്വീകരിക്കപ്പെടും. ഈ രണ്ട് കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ദുനിയാവിൽ ശിക്ഷ ഉണ്ടാവും, പരലോകത്തെ അള്ളാഹുവിനെ ഒരുമിച്ച് വെക്കും, ദുനിയാവ് തന്നെ പെട്ടെന്ന് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ നാം പരിശോധിക്കണം. നമ്മൾ ആരുടെയെങ്കിലും മേഖല അതിക്രമം പല രീതിയിലുണ്ടാവും, പിന്നെ സംസാരം കൊണ്ടുണ്ടാകും, പ്രവർത്തനം കൊണ്ടുണ്ടാവും, സാമ്പത്തികമായിട്ടുണ്ടാകും, അങ്ങനെ ഏതൊക്കെ രീതിയിലുണ്ടോ അതെല്ലാം, ആ ഉപദ്രവിക്കലെല്ലാം, അതുപോലെ തന്നെ കുടുംബബന്ധം ഒരിക്കലും, ഈ രണ്ട് പാപങ്ങൾ നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തൊരു ബാബ് കൂടി നോക്കാം, 32-ാമത്തെ ബാബ്, ബാബു ഫാദ്ലുൽ അമലി സിർ, രഹസ്യമായിട്ട് കർമ്മം ചെയ്യുന്നതിൻ്റെ ശ്രേഷ്ഠത. حدثنا شعبة عن أبي عمران الجوني عن عبد الله بن سامت ابن أخي أبي ذر عن أبي ذر قال أبو ذر رضي الله عنه ورك رسول الله صلى الله عليه وسلم يا رسول الله الله عند رسوله أرأيت الرجل يعمل العمل لله عند أنا قلت أبراهيم ورأيت الله عند كارمون جيدو يحبه الناس عليه عندما مالا جننجل أبنى اشتبرنون അള്ളാഹുവിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്തത്, പക്ഷെ ആ കർമ്മം ചെയ്തതിന്റെ പേരിൽ ജനങ്ങൾ അവനെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഖാല, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തിൽക ആജിൽ ബുഷ്റൽ മുഅ്മിൻ, അത് ദുനിയാവിൽ തന്നെ പെട്ടെന്ന് ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ്. മുഅ്മിന് ദുനിയാവിൽ ലഭിക്കുന്ന സന്തോഷ വാർത്തയാണ് അവൻ അള്ളാഹുവിന് വേണ്ടി മാത്രം ഇഖ്ലാസോടുകൂടി ചെയ്ത ഒരു കർമ്മത്തിന്റെ പേരിൽ ജനങ്ങൾ അവനെ ഇഷ്ടപ്പെടുക എന്നത്. അതായത് ഈ രഹസ്യമായിട്ടുള്ള കർമ്മങ്ങളുടെ ഫലം വളരെ വലുതാണ്. കാരണം നമ്മുടെ ഈമാൻ എത്രത്തോളം ശക്തമാണ് എന്നും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആലയുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്നും അറിയിക്കുന്ന ഒന്നാമത്തെ കാര്യം നമ്മുടെ രഹസ്യമായ കർമ്മങ്ങളാണ്. നമ്മൾ മസ്ജിദിൽ നമ്മൾ നമസ്കരിക്കും, ഖുർആൻ പാരായണം ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. രഹസ്യമായ കർമ്മങ്ങൾ രണ്ട് രീതിയിൽ വരും, ഒന്ന് ബാഹ്യമായിട്ടുള്ള കർമ്മങ്ങളും ഉണ്ടാവും, ഒന്ന് കൽബിന്റെ ഈമാനിന്റെ അവസ്ഥയുണ്ടാവും. അതായത് ആളുകൾ ഈമാൻ പുറത്ത് പറയുന്ന അവസ്ഥയിൽ ഒരു ഈമാൻ ഉണ്ടാവും, ബാഹ്യമായി പ്രകടമാക്കുന്ന ഈമാൻ, എന്നാൽ അവന്റെ ഉള്ളിൽ അവൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈമാനിനെയും എപ്പോഴും അള്ളാഹുവിനെ കുറിച്ച് വിക്രിക്കുന്ന രഹസ്യമായൊരു അവസ്ഥയുണ്ടാവും. ഈ രണ്ടവസ്ഥയുണ്ടാവും. അതുപോലെ കർമ്മം ചെയ്യുന്നിടത്ത് ആളുകൾ കാണുമ്പോൾ കർമ്മം ചെയ്യുന്ന കർമ്മം ഉണ്ടാവും, അവൻ രഹസ്യത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളുണ്ടാവും. നമ്മുടെ ഈ രണ്ട് കാര്യം നോക്കണം, നമ്മുടെ ഉള്ളിൻ്റെ അകത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള വിക്രും ഈമാനും എത്രയുണ്ട് എന്നുള്ളതും, നമ്മുടെ രഹസ്യമായിട്ട് ആളുകൾ കാണാതെ കർമ്മം എന്തുണ്ട് എന്നുള്ളതും, രഹസ്യമായിട്ടുള്ള എന്ത് കർമ്മവും, അതൊരു ദീനാറിന്റെ അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ സദഖയാവട്ടെ, രണ്ടരക്കാലത്ത് നമസ്കാരമാവട്ടെ, കുറച്ച് ഖുർആൻ പാരായണമാവട്ടെ, നോമ്പാകട്ടെ, എന്ത് കാര്യമാണെങ്കിലും അത് അതിൻ്റെ ഒരു ഫലം എന്നുള്ളത് വളരെ വലുതായിരിക്കും. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല അത്ര അധികം സ്വീകരിക്കുകയും അത്ര അധികം അതിൻ്റെ അനന്തരഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രഹസ്യമായ കർമ്മങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ബാബിലവുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇവിടെ പറയുന്നത് രഹസ്യമായ കർമ്മം കൊണ്ട് ആളുകൾ ഒരു തന്നെ അല്ലെങ്കിൽ ഒരു കർമ്മം ചെയ്തു അല്ലാഹുവിന് വേണ്ടി, എന്നിട്ടും ആളുകൾ ആ കർമ്മത്തിന്റെ പേരിൽ അറിഞ്ഞിട്ട് അവൻ ഇഷ്ടപ്പെടുകയാണ്, അതൊരിക്കലും എന്താവില്ല അമൽ പൊളിച്ചു കളയുന്ന കാര്യമല്ല, അതൊരു സന്തോഷ വാർത്തയാണ്. حدثنا سفيان عن حبيب بن ابي ثابت عن ذكوان ابي صالح قال جاء رجل الى النبي صلى الله عليه وسلم ഒരിക്കലും ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നി അഅമലുൽ അമൽ, ഞാൻ ഒരു കർമ്മം ചെയ്തു. ഫസ്തറ, ഞാനത് മറച്ചു വെച്ചു. ഫയറ്റലിയു അലൈ ഫയുജിബുനി, പക്ഷെ അത് പിന്നെ അത് ആളുകളെ അറിയുന്ന ഒരു അവസ്ഥയുണ്ടായി, അതെനിക്ക് സന്തോഷമുണ്ടാക്കി. അതായത് ഞാൻ ഒരു അമല് ചെയ്തു, എന്റെ കഴിവിന്റെ പരമാവധി രഹസ്യമാക്കി വെച്ചു, ഒരു സ്വതക്ക കൊടുത്തു, അത് ആരും അറിയാതെ രഹസ്യമാക്കി വെച്ചു. പക്ഷെ ആളുകൾ എങ്ങനെയൊക്കെയോ അത് അറിഞ്ഞു. അപ്പൊ ആളുകൾ അറിഞ്ഞു എന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു സന്തോഷം തോന്നി, എനിക്ക് മനസ്സിൽ ഒരു സന്തോഷം തോന്നി. അപ്പൊ അതിന്റെ എന്താ അതിന്റെ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലക അജ്ര, നിനക്ക് രണ്ട് പ്രതിഫലമുണ്ട്, അജ്റു സിർ വഅജ്റു അലാനിയ, നിനക്ക് രഹസ്യമായിട്ട് ചെയ്തതിന്റെ പ്രതിഫലമുണ്ട്, ഇത് ആളുകൾ അറിഞ്ഞു എന്നുള്ള പരസ്യമായിട്ടുള്ള പ്രതിഫലം ഉണ്ടാവും. അതായത് ഒരുത്തന്റെ ഇഖ്ലാസ് സിദ്ഖ് സത്യസന്ധമായിട്ടാണ് ചെയ്തത് എങ്കിൽ അത് ആളുകൾ അറിഞ്ഞാൽ പോലും അവനെന്ത് ബാധിക്കുന്നില്ല, അവനതിൽ ഒരു പ്രശ്നമില്ലാത്തോടത്തോളം കാലം, അവനതിൽ റിയാ കാണിക്കാത്തോടത്തോളം കാലം അവനത് പ്രതിഫലം ലഭിക്കുന്ന ഒരു സന്തോഷ വാർത്തയാണ് എന്നാണ്. ചില ആളുകൾക്ക് ഭയങ്കര വിഷമമായിരിക്കും, രഹസ്യമായിട്ട് ചെയ്തൊരു കർമ്മമായിരിക്കും, അത് ആരെങ്കിലും ഒക്കെ അറിഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ അയാൾ ഇന്റെ കർമ്മം നശിച്ചുപോയി, ഇന്റെ കർമ്മം പ്രതിഫലം ലഭിക്കില്ല, അങ്ങനെയല്ല. ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല അറിയിക്കുന്നതാണ്, അള്ളാഹു തആല അറിയിക്കും ചില ആളുകളെ. നമ്മളെ പാപങ്ങൾ അള്ള മറച്ചു വെക്കുന്നില്ലേ, അതുപോലെ നന്മകൾ ചിലപ്പോൾ അള്ള അറിയിക്കും. നമ്മളോടുള്ള ഹുബ്ബ് ആളുകൾക്കിടയിൽ വർദ്ധിക്കാൻ വേണ്ടി, നമ്മളെ ആളുകളെ ആളുകൾക്കിടയിൽ നമ്മുടെ സ്ഥാനം വർദ്ധിക്കാൻ വേണ്ടിയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് റിയാ വരാത്തോളത്തോളം കാലം അത് അള്ളാഹു എന്നുള്ള ഒരു സന്തോഷ വാർത്തയായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. حدثنا خالد بن دينار قال سمعت أبا العالية يقول إذا صدقت بيمينك فأخفه من شمالك. أبا العالية رحمه الله دائما بريان إذا تصدقت بيمينك ني വലത് കൈ കൊണ്ട് സദഖ കൊടുക്കുകയാണെങ്കിൽ ഫഅഖ്ഫിഹി മിൻ ശിമാലിക്, നിന്റെ ഇടത് കൈ അറിയാതെ നീ അത് മറച്ചു വെക്കണം. രഹസ്യമായിട്ടുള്ള സദഖ നീ നൽകണം. സദഖകൾ മൂന്ന് തരത്തിൽ നൽകാം. ഒന്ന്, ആളുകളെ അറിയിച്ചുകൊണ്ട് നൽകാം. അത് ചില സമയത്ത് നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ചില സമയത്ത്, കാരണം ആളുകൾ ഒരു പൊതുവായിട്ടുള്ള ഒരു ആവശ്യമുണ്ട്. അപ്പൊ ആളുകൾ സ്വതക്ക കൊടുക്കാൻ പഠിച്ചു നിൽക്കുന്ന സമയത്ത് ഒരാൾ സ്വതക്ക കൊടുക്കുന്നത് കണ്ടാൽ ബാക്കിയുള്ള ആളുകളെല്ലാം സ്വതക്ക നൽകും എന്നുള്ള അവസ്ഥയിലാണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ അറിയിച്ചിട്ട് സ്വതക്ക കൊടുക്കുന്നത് ഉപകാരപ്പെടുന്ന കാര്യമാണ്. രണ്ടാമത്തേത് രഹസ്യമായി സ്വതക്ക നൽകാം, ഒരാൾക്ക് നമുക്ക് രഹസ്യമായി സ്വതക്ക എടുക്കാം, ആരും അറിയാതെ രഹസ്യമായിട്ട് കൊടുക്കാം. മൂന്നാമത്തേത് ആർക്കാണ് കൊടുക്കുന്നത് എന്നറിയാതെ കൊടുക്കാം. നമ്മൾ ആർക്കാണ് അത് കൊടുക്കുന്നത് ലഭിക്കുന്നത് നമുക്കറിയില്ല, അപ്പൊ നമ്മൾ അറിയാതെ അത് വേറെ ആരെയും ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അത്ര രഹസ്യമായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയും ഒരു രീതിയിൽ ആർക്കാണത് ലഭിച്ച് എന്നറിയാത്ത വ്യക്തിയെ അറിയാത്ത രീതിയിൽ നൽകാം. ആവശ്യക്കാരനായിരിക്കും, അതുകൊണ്ടുള്ള ഗുണം എന്താണ്, പിന്നെ ആ വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് എന്തോലില്ല, ഒരു മിന്നത്ത് തോന്നില്ല, ഞാൻ അവന് സദക്ക കൊടുത്ത ആളാണല്ലോ, ഞാനവിടെ കൊടുത്ത ആളാണെന്നില്ല തോന്നലുണ്ടാവില്ല, അതുപോലും ഒഴിവാക്കുന്ന രീതിയിൽ കൊടുക്കാൻ സാധിക്കും. അപ്പൊ എങ്ങനെയാണെങ്കിലും സ്വതക്കകൾ രഹസ്യമാക്കുക, അതായത് വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാതെ രഹസ്യമാക്കുക എന്ന് പറഞ്ഞാൽ വേറൊരാളെയും അറിയിക്കുക, രഹസ്യമായി ചെയ്യുക എന്നുള്ളത് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന അല്ലെങ്കിൽ കൂടുതൽ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മുടെ ഇഖ്ലാസ് വർദ്ധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ബാബിൽ രഹസ്യമായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക വഴി നമ്മുടെ ഈമാനും സിദ്ഖും ഇഖ്ലാസും എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല രഹസ്യമായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ലാ. ബാക്കി അടുത്ത ദിവസം നോക്കാം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.